بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك العفو والعافية، اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، سورة صفين ده تفسيرنا نمر بديشورنا ده. هي سورة تلا أنجامة آية سلطيكة. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم، فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين. الله برينه. وإذ قال موسى الله عند رسول موسى عليه الصلاة والسلام برنا بول لقومه تند جننگلوڑ يا قومي واند جننگل يند سمدائم لما تؤذونني لما اندنان تؤذونني ننگل اند روحي كنده. وقد تعلمون നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്. ഫലമ്മാ ജാഉ അവർ തെറ്റിപ്പോയപ്പോൾ അവർ പിഴച്ചുപോയപ്പോൾ അജാഅ അല്ലാഹു ഖുലൂബഹും അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തീർച്ചയായും അല്ലാഹു ഫാസിഖുകളായ തെമ്മാടികളായ ഒരു ജനതയെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല നേർമാർഗത്തിലാക്കുകയില്ല. വൈദ് കാല അതുപോലെ പറഞ്ഞപ്പോൾ ഈസ ഇബ്നു മറിയം മറിയമിന്റെ മകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ യാ ബനി ഇസ്രായീൽ ഓ ബനു ഇസ്രായീൽ ഇസ്രായീൽ സന്തതികളെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അതേ കൗമാണിത് ഓ ഇസ്രായേൽ മക്കളെ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ റസൂലാണ്. എങ്ങനെയുള്ള റസൂലാണ്? മുസദ്ദിഖൻ സത്യപ്പെടുത്തി കൊണ്ടുവന്ന റസൂൽ. ലിമ ബൈന യദയ്യ എന്റെ മുന്നിലുള്ള തൗറാത്തിനെ എന്റെ മുൻപേ വന്ന തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും ഉവമുബശ്ശറൻ അതുപോലെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായും നേരത്തെ വന്ന തോറാത്തിനെ സത്യപ്പെടുത്തുന്നവനുമായിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ. സന്തോഷവാർത്ത എന്തിനെ കുറിച്ചാണ് അറിയിക്കുന്നത്? ബി റസൂലിൻ ഒരു റസൂലിനെ കുറിച്ച്. നേരത്തെ വന്ന റസൂലിനെ സത്യപ്പെടുത്തുന്നു. ഇനി വരാനുള്ള റസൂലിനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. യതീ വരുന്നതാണ് ആ റസൂൽ മിം ബഅദി എനിക്ക് ശേഷം. ഇസ്മുഹു ആ റസൂലിന്റെ പേര് അഹ്മദ് അഹ്മദ് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഫലമ്മാ ജാഅഹും എന്നാൽ അവരിലേക്ക് വന്നപ്പോൾ ഈ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു ഹാദാ സിഹ്റു മുബീൻ ഇത് വ്യക്തമായ സിഹ്റാണ് ഇത് മാരണമാണ് ഇത് അല്ലാഹുവിന്റെ റസൂലല്ല സിഹ്റുമായി വന്ന ആളാണ് എന്നവർ പറയുകയുണ്ടായി. നോക്കൂ ആദ്യ ആയത്ത് വൈദ് ഖാല മൂസ അലി ഖൗമിഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞപ്പോൾ യാ ഖൗമി എന്റെ ജനങ്ങളെ ലിമ തുഊദൂനനി നിങ്ങൾ എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത്. വഖത് അലമൂന നിങ്ങൾ അറിയുന്നു അന്യ റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണെന്ന്. നോക്കൂ അള്ളാഹു അയച്ചവന്റെ ഒരു റസൂലിന് ഇങ്ങനെ ഒരു ഖൗമിനോട് പറയേണ്ടി വരിക എന്നത് ആ ഖൗമിന്റെ എത്രമാത്രം വലിയ ധിക്കാരമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അള്ളാഹു അയച്ചൊരു റസൂൽ ജനങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത് എന്ന് പറയേണ്ടി വരിക എന്ന് വന്നാൽ അതെത്ര മോശമായ അവസ്ഥയാണ്. ابن كثير رحمه الله الذهبي يقول تعالى مخبرا عن عبده ورسوله وكليمه موسى بن عمران عليه الصلاة والسلام الله هو عبد رسول അവൻ അടിമയും ദൂതനും കലീമുമായ അഥവാ അള്ളാഹു നേരിട്ട് സംസാരിച്ച അള്ളാഹുവിനെ കണ്ടിട്ടില്ല പക്ഷെ അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് മൂസാ നബിയോട്. അങ്ങനെയുള്ള മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസ ഇബ്നു ഇമ്രാൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയുടെ പേര് ഇമ്രാൻ എന്നായിരുന്നു. അത് മറിയമിന്റെ പിതാവ് ഇമ്രാൻ അല്ല, അത് വളരെ പിൽക്കാലത്താണ് മറിയമിന്റെ ഉപ്പയായ ഇമ്രാൻ വന്നിട്ടുള്ളത്. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയുടെ പേര് ഇമ്രാൻ എന്നായിരുന്നു. മൂസ നബി ജനങ്ങളോട് പറഞ്ഞു ലിമതു ഉദൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? വഖത്ത അലമൂന, നിങ്ങൾക്കറിയാം അന്നി ഞാൻ റസൂലുള്ളാഹിയിലേക്കും നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. ഐ ലിമതു സിലൂനൽ അദാ ഇലയ്യ വഅൻതും തഅലമൂന സിദ്ഖി ഫീമാ ജിഇതുകും ബിഹി മിനർ റിസാല. ഞാൻ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, സത്യസന്ധനായ റസൂലാണ്, നിങ്ങൾക്കറിയാം എന്റെ സിദ്ഖ് നിങ്ങൾക്കറിയാം, പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? ഇബ്ൻ കസീർ റഹിമഹുള്ള അദ്ദേഹം എന്നിട്ട് പറയുന്നു ഫിഹാദ തസ്ലിയതുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ തസ്ലിയതുണ്ട്, ഒരാശ്വസിപ്പിക്കലുണ്ട്. ആർക്കാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ മാർഗം പിൻപറ്റിയവർക്കും ഇതിൽ ആശ്വാസമുണ്ട്. ഫീമാ അസാബഹു മിനൽ കുഫാരി മിൻ ഖൗമിഹി വഗൈരിഹിം, കുഫാറുകളായ തന്റെ കൗമിലെ കാഫിറുകളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരിടേണ്ടി വന്ന പ്രയാസങ്ങളിൽ ഇതിൽ ആശ്വാസമുണ്ട്. അതുപോലെ സബർ കൈക്കൊള്ളാനുള്ള കൽപ്പനയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നു വലിഹാദ ഖാൽ, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹിമല്ലാഹു അലാ മൂസ, മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ. ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബർ, ഇതിനേക്കാളും വലിയ ദ്രോഹം മൂസാ നബി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി ക്ഷമിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഒരു കാരണം, അവിടുന്ന് ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു അതിൽ നീതി പാലിക്ക, ഇന്ന ഹാദ ഖിസ്മതുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കാത്ത വീതം വെപ്പാണ്, ഇത് ശരിയല്ല. അയാളുടെ പരമ്പരയിലാണ്, അയാളുടെ ആളുകളാണ് ഖവാരിജുകൾ, ദുൽ ഖുവൈസിറ എന്നറിയപ്പെട്ട ഒരുവൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. അവിടുന്ന് പറഞ്ഞു ഇല്ലം അദിൽ ഫമയ അദിൽ ഇല്ലം അദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? അലാ തഅ്മനൂനി വനാമീനുമം ഫിസമ, നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ? മുകളിലുള്ളവന്റെ, ആകാശത്തിന് മുകളിലുള്ള റബ്ബിന്റെ അമീനാണ് ഞാൻ, റബ്ബെന്നെ വിശ്വസിച്ച് റിസാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ? അതുപോലെ റസൂലുള്ള പറഞ്ഞു ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെ ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ ബലാലത്തിലാകും ആയനെ, ഞാൻ ഹിദായത്തിലാകുമായിരുന്നില്ല. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു അതിൽ മറ്റൊരു ഒരു ഒരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് ആ വാക്കിൽ. കാരണം ഞാൻ ബലാലത്തിനാണെങ്കിൽ പിന്നെ എന്നെ എന്റെ അനുയായിയാണെന്ന് പറയുന്ന നിന്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ബലാലത്തിനാണെങ്കിൽ എന്റെ മുത്തബിയാണെന്ന് പറയുന്ന നിന്റെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹിമല്ലാഹു മൂസ ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ, അല്ലാഹു മൂസാ നബിക്ക് റഹ്മത്ത് കൊടുക്കട്ടെ, ഇതിനേക്കാളും ദ്രോഹം മൂസാ നബി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഖൗമ ദ്രോഹിച്ചിട്ടുണ്ട് മൂസാ നബിയെ عليه الصلاه والسلام. وفيه نهي للمؤمنين اي ينالوا من النبي صلى الله عليه وسلم, മുഅ്മിനുകളോട് ഇത് അല്ലാഹു ഇതിൽ അല്ലാഹു ഇതിലൂടെ അല്ലാഹു താക്കീത് ചെയ്യുന്നു, അവരുടെ നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ദ്രോഹിക്കരുത്. അവിടുത്തെ ജീവിതകാലത്തും അവിടുത്തെ മരണശേഷവും റസൂലിനോടുള്ള ആദരവ്, അത് അവിടുത്തോടുള്ള ബഹുമാനം, അവിടുത്തെ തഅളീം ചെയ്യൽ, ബഹുമാനിക്കലും ആദരിക്കലും മഹത്വപ്പെടുത്തലും ഇത് കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് മോശമായി വല്ലതും പറഞ്ഞോ, ലാശക്ക് ഒരു സംശയവുമില്ല, അവൻ ഇസ്ലാം നിന്ന് പുറത്താണ്, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകുന്ന സരീഹായ കുഫറാണ്. അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ ഈ ദീനിനെയോ ചീത്ത പറയുക എന്നത്. മറിച്ച് മുഅ്മിനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അതിയായി ബഹുമാനിക്കുന്നവരാണ്. ഔ യൂസിലു ഇലൈഹി അദൻ, അവിടുത്തെ ദ്രോഹിക്കാൻ പാടില്ല എന്ന കൽപ്പനയും ഈ ആയത്തിലുണ്ട്. അള്ളാഹു അത് പറഞ്ഞിട്ടുമുണ്ട് സൂറത്തുൽ അഹ്സാബിൽ, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനൂ കല്ലദീ ആദവ മൂസ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു വകാന ഇൻദല്ലാഹി വജീഹ. മുഅ്മിനുകളെ, നിങ്ങൾ മൂസാ നബിയെ ദ്രോഹിച്ചവരെ പോലെ ആവരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, അപ്പോൾ അല്ലാഹു മൂസാ നബിയെ അവർ ആരോപിച്ചതിൽ നിന്ന് മൂസാ നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തി. അവർ ആരോപിച്ച കാര്യം മൂസാ നബിക്കില്ല എന്ന് അല്ലാഹു തെളിയിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് പണ്ഡിതന്മാർ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത സഹീഹായ മൂസാ നബിയുടെ ഒരു സംഭവം റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഹദീസ് നിഷേധികൾ അതിനെ പരിഹസിക്കാറുണ്ട്, അവരെ ബുദ്ധി വെച്ചിട്ട്, അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അത്ര അള്ളാഹുന്റെ റസൂലിന്റെ വാക്ക്. നിന്റെ ബുദ്ധി വെച്ച് നീ ഖുർആൻ നോക്കിക്കോ, ദഹിക്കാത്ത പലതുണ്ടാവും, അതൊന്നും നിഷേധിക്കോ. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ സഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടാൽ അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതിനെ കേടുവന്ന് അവനവന്റെ ബുദ്ധി വെച്ചിട്ട് അളക്കലല്ല. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ കിതാബിലോ സഹീഹായ സുന്നത്തിലോ ഉള്ള ഒന്നും യോജിക്കാതിരിക്കുകയില്ല. യോജിക്കുന്നില്ല എന്ന് ഒരുത്തന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിക്ക് എന്തോ കേടുണ്ട്. അള്ളാഹിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായ വന്ന സംഭവത്തിന് ഒരു കേടുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിനൊരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, ദർഉ തആറുദുൽ അഖ്ലി വൻ നഖ്ൽ, അഖ്ലും നഖ്ലും തമ്മിലുള്ള വൈരുദ്ധ്യം നീക്കൽ. ഒരു വൈരുദ്ധ്യമില്ല അഖ്ലും നഖ്ലും തമ്മിൽ. നല്ല അഖ്ലാണോ അള്ളാഹു പറഞ്ഞത് ഏറ്റവും ഹക്കാണെന്ന് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഹക്കാണെന്ന് ബോധ്യപ്പെടും. അത് ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ വാക്ക് പറഞ്ഞ് റസൂലുള്ളാന്റെ ഹദീസ് തള്ളുകയില്ല, ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ വിഡ്ഢിത്തം കേട്ട് റസൂലുള്ളാന്റെ ഹദീസ് തള്ളുകയില്ല, ഏതെങ്കിലും പുരോഗമനവാദികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അപ്പോൾ അതങ്ങനെയല്ല അതിങ്ങനെയല്ല, ദീനിലുള്ള സുവ്യക്തമായ ഒരു നിയമത്തെ അതിനെ മൂടിവെക്കുകയോ അല്ലെങ്കിൽ അതിനെ തേച്ചു മിനുക്കുകയോ ഒന്നും യഥാർത്ഥ ദീൻ പഠിച്ചവൻ ചെയ്യുകയില്ല. അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കും, ഒരു പ്രശ്നമില്ല. പിന്നെ മൂസാ നബിയെ ദ്രോഹിച്ച ബനു ഇസ്രായേലരുടെ ഒരു ദ്രോഹം സഹീഹുൽ ബുഖാരിയിൽ വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ഇസ്രായേലർ അവർ ഒരുമിച്ചായിരുന്നു കുളിക്കാറുണ്ടായിരുന്നു, അവരൊരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഹയാ ഉണ്ടായിരുന്നു, അവിടത്തേക്ക് ലജ്ജ ഉണ്ടായിരുന്നു. അവിടുന്ന് അവരെ കൂടെ കുളിക്കാറില്ല, അവിടുന്ന് ഒറ്റക്കാണ് കുളിക്കുക. അവരുടെ കൂടെ എല്ലാവരും കൂടി അങ്ങ് കൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കാറില്ല. ഹയാ വളരെ നല്ല സ്വഭാവമാണ്, ഹയാ വളരെ നല്ല സ്വഭാവമാണ്. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാന അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫി ഖിദ്രിഹ, തനിക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ തന്റെ അറയിൽ കഴിയുന്ന കന്യകയായ ഒരു പെണ്ണിനെക്കാളും ലജ്ജയുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. കന്യകയായ പെണ്ണിന് ഇന്ന് ലജ്ജയില്ലാണ്ടായി പോണ്ട് നിങ്ങൾ വിചാരിക്കരുത്, അന്നത്തെ പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് ലജ്ജയില്ലായിരുന്നു അല്ല, അവർ നല്ല ഹയാഇന് ഹയാ വേണ്ടവനാണ്. പ്രത്യേകിച്ച് വിവാഹിതയല്ലാത്ത, മുമ്പ് വിവാഹിതയല്ലാത്ത സ്ത്രീകൾ, അവർക്ക് പൊതുവെ വിവാഹിതയായ സ്ത്രീയെക്കാളും ലജ്ജ ഉണ്ടാകും, ഉണ്ടാകണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചത്, നബിയെ പെണ്ണിൻ്റെ സമ്മതം വേണമല്ലോ, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഒരാളെയും അവളെ കെട്ടിക്കാൻ പാടില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയെ അദ്റായ കന്യകയായ പെണ്ണ് പറയാൻ ലജ്ജിക്കും, നിൽക്കാൾ കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ പറയാൻ ലജ്ജിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളുടെ സംത്, അവളുടെ മൗനം, അതാണ് ഇസ്നുഹ, അവളുടെ സമ്മതം. മൗനം സമ്മതം എന്ന് പറയുന്നത് പോലെ അവളുടെ മൗനം സമ്മതമാണ്. വിവാഹിതയാണോ, നേരത്തെ വിവാഹിതയായി തലാഖ് ചൊല്ലപ്പെടുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്ത സ്ത്രീയാണോ പിന്നീട് അവളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവളുടെ സരീഹായ കൗലു തന്നെ വേണം. അവൾ വ്യക്തമായി പറയുക തന്നെ വേണം, എനിക്ക് അത് കുഴപ്പമില്ല, എനിക്ക് സമ്മതം വേണം എന്ന് പറയുക തന്നെ വേണം, മൗനം പോരാ. അപ്പോൾ കന്യകയായ സ്ത്രീകൾ അവർ കൂടുതൽ ലജ്ജ ഉണ്ടാകേണ്ടവനാണ്. പൊതുവെ ലജ്ജ വളരെ നല്ല സ്വഭാവമാണ്. ഇസ്ലാമിൻ്റെ ഹുലുക്കാണ് ഹയ. ഈ ദീനിൻ്റെ സ്വഭാവം എന്നത് ഹയ ആണ്, ലജ്ജയാണ്. ആദ്യം വേണ്ടത് അള്ളാഹുവിനോടാണ് ലജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശിരസും അതിലുള്ളതും നീ സൂക്ഷിക്കൽ, അള്ളാഹുവിനോട് ഹയ ഉപാലിക്കൽ. നിന്റെ ബത്തനും അതിന് താഴെയുള്ളതിലും അള്ളാഹുവിനോട് നീ ഹയ ഉപാലിക്കൽ. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുമ്പോൾ ഹയാവ് വേണം, ലജ്ജ വേണം, ആ അള്ളാഹു കാണുന്നുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന നല്ല നല്ല ആളുകൾ, പ്രായമുള്ള ആളുകൾ, അവരുടെ മുന്നിലൊക്കെ നമ്മൾ സാധാരണ പറയുന്ന, ചിലപ്പോൾ കൂട്ടുകാരോട് പറയുന്ന എന്തെങ്കിലും വാക്കുകൾ വരെ അവർ വന്ന് നമ്മൾ പറയാൻ ലജ്ജിക്കും. അവർ കേട്ടുപോയാൽ ലജ്ജ വേണം, ലജ്ജ തോന്നും. അതൊക്കെ വളരെ നല്ല സ്വഭാവമാണ്. അതും പറ്റ ഒരു മനുഷ്യനില്ലാതായി പോയാൽ അവൻ വളരെ മോശമാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ ലജ്ജ തോന്നും. ചിലപ്പോൾ ഒക്കെ ഹറാമ് ചെയ്യുന്ന ആളുകളല്ല, നല്ല ആളുകൾ കണ്ട, ചില ആളുകൾ കണ്ടല്ലോ, ഒരിക്കുന്നൊക്കെ ഒരു ഇതായിട്ട് പുകയൊക്കെ മാറ്റി മടക്കി കുത്തിയതൊക്കെ അയച്ചിട്ട്, അത് ഹയ ആണ്, നല്ലതാണ്. തീരെ ആരുടെ മുന്നിൽ ഒരു മടിയില്ലാതെ ഏത് ആളുടെ മുന്നിൽ ഏത് ഹറാമും ചെയ്യും എന്ന രൂപത്തിൽ സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളെക്കാളും ഖൈറുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ. അപ്പോൾ ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ, നല്ല താടിയും ഒക്കെ ഉള്ള ആളുകൾ കണ്ട അത് ഷോൾഡറിലുള്ള തട്ടെടുത്തിട്ട് തലയിലേക്ക് ഇടും. ചിലപ്പോൾ വരുന്ന ഒരു സാധാരണക്കാരനായ ആളായിരിക്കും, എന്നാലും താടിയെ ബഹുമാനിച്ചിട്ട് അതൊന്ന് തലയിലേക്ക് ഇടുന്ന പെണ്ണുങ്ങൾ അൽഹംദുലില്ലാ ഖൈറാണ്, എന്നാൽ ഖൈറിൻ്റെ ലക്ഷണമാണ്. അവർ ഈ ഹയ റബ്ബിനോട് പാലിക്കണം, ഈ ലജ്ജ അള്ളാഹുവിനോട് പാലിക്കണം. ഹറാമ് ചെയ്യുന്നതിൽ അള്ളാഹുവിനോട് അങ്ങനെ തീരെ ആ ലജ്ജയും കൂടി ഇല്ലാത്ത പെണ്ണിനേക്കാളും നല്ലതാണ് അവർ, സംശയമില്ലല്ലോ. അതും കൂടി ഇല്ലാത്ത ആരെ മുന്നിലും ഇങ്ങനെ നടക്കും എന്ന് ഉള്ള ധാർഷ്ട്യമുള്ള പെണ്ണിനേക്കാളും നല്ലതാണിത്. ഖൈറുണ്ട് ഇൻഷാ അല്ലാഹ്, അള്ളാഹു നന്നാക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് ഹയാ വേണം. ഹറാമ് ചെയ്യുന്നത് നിന്റെ റബ്ബ് കാണുന്നു, അവൻ കേൾക്കുന്നു. മറ്റാരെക്കാളും ഹയാ അള്ളാഹുവിനോട് വേണം. എങ്ങനെയാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഹറാമാക്കിയതിലേക്ക് നിന്റെ കണ്ണു വായിക്കാൻ നിനക്ക് സാധിക്കുക? അള്ളാഹു കണ്ടുകൊണ്ടിരിക്കെ, കേട്ടുകൊണ്ടിരിക്കെ റബ്ബിനിഷ്ടമല്ലാത്തത് പറയാൻ നിനക്ക് സാധിക്കുക? നീ അള്ളാഹുവിനെ കണ്ടിരുന്നുവെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിന്നെ കാണുന്നു. അപ്പൊ ഹയാ വളരെ നല്ല സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാ ഉലാ യതി ഇല്ലാ ബിഖൈർ, ഖൈറല്ലാതെ കൊണ്ടുവരികയില്ല. ഹയാ ഖൈറല്ലാതെ കൊണ്ടുവരികയില്ല. ഒരു സഹോദരൻ തന്റെ സഹോദരൻ നല്ല ഒരു നാണകുണിയായിരുന്നു, അയാൾ ഉപദേശിക്കുകയായിരുന്നു ഹയാഇന്റെ വിഷയത്തിൽ, ഇങ്ങനെ നാണകുണിയാവില്ലേ എന്ന് ഉപദേശിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, അവനെ വിട്ടേക്ക്, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്, അവനെ വിട്ടേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹയാ വളരെ നല്ലതാണ്, പക്ഷേ മജ്മൂമായ ഹയാ ഉണ്ട്, പാടില്ലാത്ത ലജ്ജയുണ്ട്. അതെന്താണ്? ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, താബിഈയായ മുജാഹിദ് പറഞ്ഞതുപോലെ, ഇൽമു നേടുകയില്ല, മുസ്തഹീൻ വല മുസ്തക്ബിർ, ലജ്ജയുള്ളവനും കിബറുള്ളവനും. എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട കാര്യം ചോദിക്കാൻ ദീനിയായവൻ അറിയേണ്ട കാര്യം അത് ചോദിച്ചു പഠിക്കാൻ മടിക്കരുത്, അതിന് ഹയാവ് പാടില്ല, കിബറും പാടില്ല. ഇനി അതിനും ലജ്ജ ഉണ്ടാകൽ നല്ലത് തന്നെയാണ്, പക്ഷേ അതിന് വേറെ മാർഗം കണ്ടെത്തണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ, മഹാനായ സഹാബി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു റജുലൻ മദ്ദാഅൻ ഫസ്തഹയ്തു അൻ അസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലിമാ കാന ഇബ്നതിഹി മിന്നി, ഞാൻ മദ്ദാഅ ആയിരുന്നു, മദി പുരുഷന്റെ ലൈംഗിക അവയവത്തിൽ നിന്ന് അവൻ ലൈംഗിക ബന്ധത്തിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള സംസാരമോ സ്പർശനമോ ചുംബനമോ ഒക്കെ കൊണ്ട് അവൻ്റെ ലൈംഗിക അവയവത്തിൽ നിന്ന് വരുന്ന നേർത്ത ദ്രാവകമാണ് മദി. അത് കൂടുതലുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിൻ്റെ ഹുക്കും, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, കുടിക്കണോ വുദു ചെയ്യണോ എന്ന് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നി. കാരണം ലിമാ കാന ഇബ്നതിഹി മിന്നി, റസൂലുള്ളാഹിന്റെ മകളും ഞാനുമായുള്ള ബന്ധം ഓർത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവാണല്ലോ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് റസൂലുള്ളാഹിനോട് ഇത് ചോദിക്കാൻ ഞാൻ ലജ്ജിച്ചു. അതുകൊണ്ട് ഞാൻ മിഖ്ദാദിനെ ഏൽപ്പിച്ചു, കൂട്ടുകാരൻ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു മിഖ്ദാദിനോട് ചോദിക്കാൻ ഏൽപ്പിച്ചു. ഇത് നല്ല സ്വഭാവമാണ്, വളരെ നല്ലതാണ്, ആ ഹയാ നല്ലതാണ്. പക്ഷെ അതിന് മാർഗം കണ്ടെത്തണം, വേറെ വഴിയൊന്നുമില്ലെങ്കിൽ നേരെ ചോദിക്കല്ലാത്ത മാർഗമില്ല, മാർഗം കണ്ടെത്തണം, അല്ലാതെ പാടില്ല. എന്നാൽ നോക്കൂ, വേറെ മാർഗമുണ്ടെങ്കിൽ അവിടെ പോലും ഹയാ ആണ് നല്ലത്. മിഖ്ദാദ് ചോദിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹിൽ വുദു, അത് വന്നാൽ പിന്നെ നിസ്കരിക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വുദു എടുക്കണം, ലൈംഗിക അവയവം കഴുകുകയും വൃഷണങ്ങൾ സഹിതം കഴുകുകയും മതി വന്നാൽ അങ്ങനെ കഴുകുകയും വുദു ചെയ്യുകയും വേണം. വസ്ത്രത്തിലായി പോയിട്ടുണ്ടോ നദ്ഹ മതിയാവും, അഥവാ കയ്യിൽ വെള്ളമെടുത്ത് കൊടയൽ മതിയാവും. കാരണം മതി എന്നത് നജസുൻ ഖഫീഫ്, ഖഫീഫായ നജസാണ്, ഖലീലായ നജസല്ല. ചെറിയ ആൺകുട്ടികൾ മൂത്രമൊഴിച്ചതുപോലെ പാല് മാത്രം കുടിക്കുന്ന, ഉമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന, വേറെ ഭക്ഷണമൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൺകുട്ടികളുടെ മൂത്രം ഇങ്ങനെയാണ്, അത് വസ്ത്രത്തിലായാൽ നദ്ഹ മതി, കയ്യിൽ വെള്ളമെടുത്ത് കുടഞ്ഞാൽ മതി. എന്നാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന ആൺകുട്ടിയുടേതും പെൺകുട്ടികളുടേതും, പെൺകുട്ടിക്ക് ഇങ്ങനെ കണക്കൊന്നുമില്ല, ജനിച്ചു മുതലേ ആ പെൺകുട്ടികളുടെ മൂത്രം നജസ് തന്നെയാണ്. ആൺകുട്ടികളുടെ മൂത്രം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മുതൽ നജസ് ഖലീദ് തന്നെയാണ്. അല്ലാത്ത സമയത്ത് നജസ് ഖഫീഫാണ്, അത് നജസാണ് പക്ഷെ ഖഫീഫ്, ഒരു ലഘുവായ നജസാണ്, അപ്പോൾ കൈകൊണ്ട് കുടഞ്ഞാൽ മതി വെള്ളം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടെ പോലും ലജ്ജിച്ചു, നല്ലതാണത്. അതുപോലെ മോശമായ ലജ്ജയാണ് നന്മ കൽപ്പിക്കാൻ ലജ്ജിക്കുക, തിന്മ വിരോധിക്കാൻ ലജ്ജിക്കുക. നന്മ കൽപ്പിക്കേണ്ട അടുത്ത് അത് പറയാൻ മടിച്ച് അല്ല, തിന്മ കൽപ്പിക്കാൻ അത് കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ അത് വിരോധിക്കേണ്ടടുത്ത് മടിച്ചു. ഇബ്നു ഹജർ പറഞ്ഞു, പല പണ്ഡിതന്മാരും എന്ത് ഉദ്ധരിച്ചു പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ മടിയല്ല, ഹയാ അല്ല, ലജ്ജയല്ല. ലജ്ജ എന്ന് ആളുകൾ പേരിട്ടതാണ്, അതിന്റെ പേര് കഴിവുകേട് എന്നാണ്, അതിന്റെ പേര് ലജ്ജ എന്നല്ല, അതിന്റെ പേര് കഴിവുകേട്, അജിതാണത്, അവന് കഴിവുകേട, അതിന് അവൻ ലജ്ജ എന്ന് പേരിട്ടതാണ്. ലജ്ജയല്ല, ഹയാ ഖൈറ് തന്നെയാണ്, ഹയാ ഖൈറ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഹയാറുള്ള നബിയായിരുന്നു. അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒറ്റക്കായിരുന്നു കുളിക്കാറുണ്ടായിരുന്നത്, അവിടുന്ന് ശരീരം നന്നായി മറക്കുന്ന വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ബനു ഇസ്രായീലർ പറഞ്ഞുണ്ടാക്കി, മൂസ നബി അദ്ദേഹത്തിന് മോശമായൊരു രോഗമുണ്ട്, അദ്ദേഹത്തിന് മോശമായ, അദ്ദേഹത്തിന്റെ ലൈംഗിക അവയം വീർക്കുക പോലെയുള്ള എന്തോ മോശമായ രോഗമുണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഈ ഖൗം പറഞ്ഞുണ്ടാക്കി. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് ഈ വളരെ ഖബീഹായ മോശമായ കാര്യം അവർ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മൂസ നബിയെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മൂസ നബി കുളിക്കാൻ വേണ്ടി, പിന്നെ കുളിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി, അവിടുത്തെ വസ്ത്രം പുറത്തൊരു കല്ലിന്റെ മുകളിൽ അഴിച്ചു വെച്ചിരുന്നു. മൂസ നബി കുളിച്ചു കയറുമ്പോഴത്തേക്ക് കല്ലത ആ വസ്ത്രവും കൊണ്ട് ഓടുന്നു, കല്ലോട് അതീതിച്ചതിലൊരു കല്ലോടി, കല്ല് കുപ്പായം കൊണ്ടോടി എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഇവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അത് ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യാ ഹജർ, യാ ഹജർ എന്ന് വിളിച്ചതിന് പിന്നാലെ ഓടി. മൂസ നബി അറിയാണ്ട് ഓടിപ്പോയതാണ്, കരുതി കൂട്ടി ചെയ്തല്ല. അവസാനം അത് ബനു ഇസ്രായീലിൽ ഒന്നാകെ നിൽക്കുന്ന ഒരു തളത്ത് പോയിട്ടാണ് ഈ കല്ല് നിന്നത്. മൂസ നബി അവിടെ എത്തി, വസ്ത്രം എടുത്തു, എന്നിട്ട് അതിനെ അടിയടിച്ചു എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ കല്ലിൽ മൂസ നബിന് അടി കിട്ടിയ പാടുണ്ടായിരുന്നു, അടി കിട്ടിയ പാട് ആ കല്ലിന്റെ മേലുണ്ടായിരുന്നു. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, അദ്ദേഹത്തിന്റെ ഇത് യാതൊരു തകരാറുമില്ല, മറിച്ച് അള്ളാഹുവിന്റെ നബിമാരെല്ലാം ശാരീരികമായും ബുദ്ധിപരമായും ഒക്കെ കമാലിന്റെ ആളുകളാണ്, ഏറ്റവും നല്ല ശരീരവും ഏറ്റവും നല്ല ബുദ്ധിയും ഏറ്റവും നല്ല മനസ്സുമുള്ളവരാണ് അള്ളാഹുവിന്റെ നബിമാർ അലൈഹിമു സ്വലാത്തു വസ്സലാം. അപ്പൊ അവർക്ക് മനസ്സിലായി. ഇതിനെ കുറിച്ചാണ് ഈ ആയത്ത്, വലാ തഖൂൽ യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ നിങ്ങളാവരുത്, ലാ തഖൂനു കല്ലദീന ആദവു മൂസ, സൂറത്തുൽ അഹ്സാബിൽ ആയത്താണിത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, അള്ളാഹു അതിൽ നിന്ന് മൂസ നബിയെ അതിൽ നിന്ന് അവർ പറഞ്ഞതിൽ നിന്ന് അകറ്റി, ആ പറഞ്ഞ ആരോപണത്തിൽ നിന്ന് മുക്തനാക്കി. ആ പറഞ്ഞത് ശരിയല്ല, ഇത് സഹിഹായ സഹീഹുൽ ബുഖാരിയിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായ ഹദീസാണിത്. നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു, അങ്ങനെ ഉണ്ടായ ഹദീസ് നിഷേധികൾ സഹീഹുൽ ബുഖാരിയിൽ കയറി കളിക്കുന്ന എന്തിനാണ്? കാരണം അത് പൊളിച്ച ഇസ്ലാം ദീനെ തകർക്കാൻ പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇസ്ലാം ദീന് പൊളിക്കാൻ പിന്നെ വേറെ യാതൊന്നും വേണ്ടതില്ല, ഇത് തന്നെ മതി. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ അത് ഇതുപോലുള്ള യാതൊരു കുബുദ്ധികൾക്കും തകർക്കാൻ കഴിയാത്തതാണ് അതിന്റെ തെളിവുകൾ. അത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും എത്ര ശക്തമാണ് ഈ ദീനിന്റെ തെളിവുകൾ. ഈ ദീൻ അങ്ങനെ ഏതെങ്കിലും ഒരുത്തിന്റെ ശുഭത്തിൽ ഒളിച്ചു പോകുന്നതല്ല. ഏതെങ്കിലും ഒരുത്തിന് ഏതെങ്കിലും അവന്റെ ദുർന്യായവും കൊണ്ട് വന്നാൽ ഒളിച്ചു പോകുന്നതല്ല ഈ ദീനിന്റെ തെളിവുകൾ. ഇത് ശക്തമായ തെളിവുകളാണ് ഈ ദീനിനുള്ളത്. ഈ ദീനിന് ശക്തമായ അടിത്തറയാണുള്ളത്. കാരണം ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇത് അള്ളാഹു ഇറക്കിയതാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ അവരിൽ അജ്ഞത മുതലെടുത്തുകൊണ്ടും മറുപടി പറയാൻ എല്ലായ്പ്പോഴും അതിന്റെ ആളുകൾക്ക് സമയമുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നത് മുതലെടുത്തുകൊണ്ടും വ്യാപകമായി ഇതുപോലുള്ള ശുഭഹത്തുകൾ പ്രചരിപ്പിക്കും ആളുകൾ. അതുകൊണ്ടൊന്ന് സഹോദരങ്ങൾ, ദീൻ പൊളിയെന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ ദീനാണ്, ഇതിനാണ് എല്ലാ ശക്തിയും ഉള്ളത്. അള്ളാഹു ഇത് അവതരിപ്പിച്ചത് ഇതിനെ വിജയിപ്പിക്കാനാണ്. ഇനി വരാൻ പോകുന്ന ആയത്തിലുള്ളതുപോലെ ഇതുപോലെ ആകുന്നത്, അള്ളാഹുവിന്റെ നബിയെ ദ്രോഹിക്കുന്നത്, അവന്റെ റസൂലിനെ ദ്രോഹിക്കുന്നത് അള്ളാഹു ഈ ആയത്തിലൂടെ വിലക്കുന്നു. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഫലം അജാവു മൂസാ നബിയുടെ ഖൗം അവർ തെറ്റിയപ്പോൾ അസാഖ അല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ കൽബുകൾ തെറ്റിച്ചു കളഞ്ഞു. ഇബ്നു കസീർ പറയുന്നു, ഐ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഫലം അദലു അനി തിബാഇൽ ഹഖ്ഖി മഅ ഇൽമിഹിം ബിഹി അസാഖ അല്ലാഹു ഖുലൂബഹും അനിൽ ഹുദാ വഅസ്കനഹാ അശക്ക വൽഹൈറത വൽഖിദ്ലാന. സുബ്ഹാനല്ലാഹ്. നോക്കൂ ഇബ്നു കസീറിന്റെ വാക്കുകൾ, ഫലം അദലു അനി തിബാഇൽ ഹഖ്ഖി മഅ ഇൽമിഹിം ബിഹി, ഇൽമു വന്നെത്തിയിട്ടും അറിഞ്ഞിട്ടും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ മാറി നിന്നത് കാരണത്താൽ. ഹക്ക് വന്നാൽ അത് സ്വീകരിക്കണം, അപ്പൊ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്ടാവുക, അള്ളാഹു അതിനെതിരായതുകൊണ്ട് പരീക്ഷിക്കും എന്നാണ്. അള്ളാഹു ഇറക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹക്കല്ലെങ്കിൽ പിന്നെ ഏതാ ഹക്ക്? ഇസ്ലാമി ഹക്കല്ലെങ്കിൽ പിന്നെ ഏതാ ഹക്ക്? യഹൂദിയത്തോ നസറാനിയത്തോ മുശ്രിക്കുകളുടെ ദീനോ? പിന്നെ ഏതാണ് ഹക്ക്? ഇസ്ലാം ബാത്തിലാണെന്ന് പറയുന്ന മുൽഹിദുകൾ, മതനിഷേധികളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും ഒക്കെ പറഞ്ഞിരട്ടെ, പിന്നെ ഏതാ ഹക്ക്? ഏത് ഹക്കങ്ങൾക്ക് നമുക്ക് പകരം കൊണ്ടുവരാനുള്ളത്? കാറൽ മാർച്ചും ലെനിനും ചെഗുവേരയും പഠിപ്പിച്ച ദീന ഞങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച ദീൻ മതി. അള്ളാഹു അവതരിപ്പിച്ച അവന്റെ നബിമാർ പഠിപ്പിച്ച ദീൻ ഇസ്ലാം, അത് മതി നമുക്ക്. അള്ളാഹുവിന്റെ ആയത്തുകളാണ് നമുക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് നമുക്കുള്ളത്. അപ്പൊ ഈ ദീൻ പറഞ്ഞ് വിട്ടുപോയവരുടെ അവസ്ഥകൾ ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു ശക്ക്, ഒരു ശുഭഹത്ത്, ഒരു സംശയം, അതിന്റെ പേരിലായിരിക്കും ശൈത്താൻ അവനെ കൊണ്ടുപോയി കുഫറിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് വേണ്ട സംശയം തീർന്നോ? അത് ചോദിച്ചു നോക്ക്, സംശയം തീർന്നോ? സംശയങ്ങളുടെ പാതാളത്തിലാണ് വീണത്. അള്ളാഹുവിന്റെ ദീനിൽ ഏതോ ഒരു വിഷയം അവന് തിരിഞ്ഞില്ല, അതിലവൻ ഹൈറത്തിലായിപ്പോയി, ഒരു അന്താളിപ്പിലായിപ്പോയി, എന്നിട്ട് ദീൻ ഉപേക്ഷിച്ചു പോയി. ശരി, ഇന്റെ അന്താളിപ്പ് ഇപ്പൊ തീർന്നോ? ഇല്ല, ഹൈറത്തിന്റെ കുഴിയിലാണ് അവൻ വീണിട്ടുള്ളത്. പിന്നെ അവന്റെ ദീൻ തന്നെ ഹൈറത്താണ്, ദീൻ തന്നെ ശക്കാണ്. അപ്പൊ നോക്കണം, ഈ ദീനിനെ കുറിച്ച് ശക്കുണ്ടാക്കാൻ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ദീൻ, ഈ ഹുദ, ഈ സന്മാർഗം ഉപേക്ഷിച്ചാൽ പിന്നെ എന്താ മുന്നിലുള്ളത്? ഫമാദ ബഅദൽ ഹഖ് ഇല്ലാ ബലാൽ. ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ബലാലല്ലാതെ, വഴികേടല്ലാതെ പിന്നെ എന്താണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം, ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, ഈ ദീനിലായി മരിപ്പിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനുകളെ, അള്ളാഹുവിനെ ശരിക്കു സൂക്ഷിച്ചോളൂ, തഖ്വ ശരിക്കു പാലിച്ചോളൂ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോയരുത്. അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ എത്ര എത്ര ശുഭഹത്തുകളാണ്, എത്ര എത്ര ശഹവത്തുകളാണ് നമ്മുടെ മുന്നിലുള്ളത്, നമ്മുടെ കയ്യിലുള്ള ഉപകരണത്തിൽ വരുന്നത്. ദീനിന് തെറ്റിക്കാൻ ശഹവത്തുകളെമ്പാടും എമ്പാടും, നഗ്നതകൾ, വൃത്തികെട്ട ലൈംഗിക കാഴ്ചകൾ, അതിന്റെ പിന്നാലെ വരുന്ന ശുഭഹത്തുകൾ. കർപണ്ഡിതന്മാർ പറയാറുണ്ട്, അശഹവത്തു സാബൂനു ശുഭ, അശഹുവത്തു സാബൂനു ശുഭ. ശുഭത്തിനെ തേച്ചു വെളുപ്പിക്കാനുള്ള സോപ്പാണ് ശഹുവത്ത്. ശുഭത്തിനെ തേച്ചു വെളുപ്പിക്കാനുള്ള സോപ്പാണ് ശഹുവത്ത് എന്ന് പറഞ്ഞാൽ, മനുഷ്യരുടെ മോഹമായിരിക്കും, പലരുടെയും മോഹമായിരിക്കും, തോന്നിവാശയായി ജീവിക്കണം, തമ്മാടിയായി തോന്നിവാശയായി എല്ലാ വൃത്തികേടും ചെയ്ത് ജീവിക്കണം. ഇവന്റെ ഈ പൂതിയെ ന്യായീകരിച്ചു കൊടുക്കുന്നതായിരിക്കും ശുഭത്ത്. അപ്പോ പൊരുത്തം വരും, നിസ്കരിക്കും, ഒന്നും വേണ്ട, മൂന്നേര ഇസ്കാറുള്ളൂ, ഖുർആനിൽ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ പറയും നിസ്കാരമേ ഇല്ല. അങ്ങനെ സംഗതി അള്ളാഹിനെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, ജനങ്ങളോട് അനീതിയും അക്രമം ഒന്നും ചെയ്യാതിരിക്കുക. ഏതാ അനീതി അക്രമം അത് ഓൻ തന്നെ തീരുമാനിച്ചു തരും. അനീതി ഏത് അക്രമം ഏത് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ, ഓൻ തന്നെ തീരുമാനിച്ചു. പിന്നെന്താ, പിന്നെ അങ്ങനെ ഇപ്പോ ഓരോരുത്തരെ ഇഷ്ടമുള്ളതുപോലെ അവരിഷ്ടപ്പെടുന്നവരുടെ കൂടെ സംസാരിക്കാൻ പാടില്ല, അവരിഷ്ടപ്പെടുന്നവരുടെ കൂടെ അവർക്ക് നടക്കാൻ പാടില്ല, അവരിഷ്ടപ്പെടുന്നവരുടെ കൂടെ അവർക്ക് കിടന്നുറങ്ങാൻ പാടില്ല, ഇങ്ങനെ കാര്യത്തിൽ പറയാൻ പറ്റും. ഇതൊക്കെ മനുഷ്യർ അങ്ങ് അങ്ങ് തീരുമാനിക്കുക. പക്ഷികളെ നോക്കി, അവർ കല്യാണം കഴിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? നിക്കാഹും തലാഖും ഇങ്ങനത്തെ മഹറും ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ. അങ്ങനെ കൂടെ ജീവിക്കുക. പക്ഷികളും മൃഗങ്ങളൊന്നും കുപ്പായം കൂടി ഇടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചു വയ്ക്കരുത്. അവർക്ക് കുപ്പായം ഇടല്ലേ, നീ ഇട്ടിട്ടല്ല നടക്ക്, എന്ന് തിരിച്ചു വയ്ക്കരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമങ്ങളെ നിഷേധിക്കാൻ ശഹവത്തുകളെ ഉപയോഗിക്കും, മനുഷ്യന്റെ പൂതികളെ സമർത്ഥമായി ഉപയോഗിക്കും. കാരണം അവന്റെ ഈ ശൈത്താനീയത്തായ പൈശാചികമായ ശഹവത്തുകൾക്ക് യോജിച്ചതായിരിക്കും ദീനെ നിഷേധിക്കുക എന്നുള്ളത്. പൈശാചികമായ അവന്റെ മോഹങ്ങൾക്ക് യോജിച്ചതെന്താ? ദീൻ നിഷേധിക്കും. അവന്റെ ഹിസാബില്ല, അദാബില്ല, അള്ളാഹിന്റെ ശിക്ഷ ഇല്ല, അള്ളാഹുവിന്റെ ഹിസാബില്ല എന്ന് പറഞ്ഞ അടക്കൽ അവന്റെ പൂതിക്ക് യോജിച്ചതാണ്. പക്ഷെ പൂതിയല്ല നടക്കാൻ പോകുന്നത്, മരിക്കും, അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലും. അള്ളാഹു നിന്നെ ഉപ്പയുടെ സുൽബിൽ നിന്ന് ബീജമായി പുറത്തേക്ക് കൊണ്ടുവന്നതും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അലക്കത്തായി, നുതുഫത്തായി, അലക്കത്തായി, മുതുഖത്തായി, അതിൽ മാംസം പോ നിന്നെ അതിൽ എല്ലുകളാക്കി കുഞ്ഞായി നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് കണ്ണും കാതും കൽബും തന്ന് വളർത്തി ഇതുവരെ എത്തിച്ചത് വെറുതെ ആണെന്നോ? വെറുതെ ആണെന്നോ? ഇതൊക്കെ ബാത്തിലാണെന്നോ? സുബ്ഹാനല്ലാഹ്. ഇത് കഴിഞ്ഞില്ലല്ലോ, വയസ്സാകും. നേരത്തെ മരിക്കുന്നവരുണ്ട്, വയസ്സായി മരിക്കുന്നവരുണ്ട്. അല്ലാഹു ഇതൊക്കെ സൂറത്തുൽ ഹജ്ജിൽ തുടക്കത്തിൽ പറഞ്ഞു, യാ യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും എന്ന് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുമെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അള്ളാഹു ഇതൊക്കെ പറഞ്ഞു, മനുഷ്യന്റെ ഓരോരോ ഘട്ടങ്ങൾ. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, ദാലിക ബി അന്ന അല്ലാഹു ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന സാഅത ലആതിയതു ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ. കാരണം അള്ളാഹു ഹക്കാണ് എന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ അള്ളാഹു വെറുതെ ചെയ്തതാണ് ആണെന്നോ? അള്ളാഹു നിന്നെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നത് വെറുതെ ആണെന്നോ? അല്ല, അള്ളാഹു ഹക്കാണ്. വഅന്നഹു യുഹ്യിൽ മൗത അവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നതുകൊണ്ടാണിത്. വഅന്ന സാഅത ലആതിയതു ലാ റൈബ ഫീഹാ ഒരു സംശയവും വേണ്ട, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും എന്നതുകൊണ്ടാണിത്. വഅന്നല്ലാഹു യബഅസു മൻ ഫിൽ ഖുബൂർ ഖബറിലുള്ളവർ അള്ളാഹു രണ്ടാമതും ജീവിപ്പിക്കുക തന്നെ ചെയ്യും, അതുകൊണ്ടാണിത്. അങ്ങനെയുള്ള അള്ളാഹു നിനക്കതാ ധീര അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അവനയച്ച റസൂലിലൂടെ. ഇത് പിൻപറ്റിക്കോ, ഇത് വിശ്വസിച്ചോ, നിനക്ക് കാണിച്ചു തന്ന ജീവിതമാർഗം നോക്കി, എത്ര ഹൈറാണ്, എത്ര നല്ലതാണ്. എല്ലാ തിന്മകളെയും അള്ളാഹു വിലക്കി. നീ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, നീ നല്ലത് ചെയ്യണം, ജനങ്ങൾക്ക് നന്മ ചെയ്യണം, നീ ആളുകളോട് സത്യം പറയണം, അവരോട് നീതി പാലിക്കണം. സുബ്ഹാനല്ലാഹ്. ഇതിന് പകരം ഏത് കുഫറിലേക്കാണ് കുഫ്ഫാറുകൾ നമ്മെ ക്ഷണിക്കുന്നത്, മുൽഹിദികൾ നമ്മളെ ക്ഷണിക്കുന്നത്? അപ്പോൾ സഹോദരങ്ങൾ, ഈ ദീൻ ഇതാണ്, ഇതിൻ്റെ ഉസൂലുകൾ, ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കണം. ഈ ദീൻ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരുത്തൻ മൊബൈലിൽ അയച്ചിരുന്ന വാട്സപ്പിൽ ഇട്ട് വരുന്ന ഒരു ശുഭഹത്തിൻ്റെ പേരിൽ ഈ ദീൻ്റെ അസൽ എങ്ങനെയാണ് പൊളിയുക? എങ്ങനെയാണ് പൊളിയുക? ജനങ്ങൾ എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ശുഭത്തിൽ കിട്ടിയത് ആകെ ദീനാകെ പൊളിഞ്ഞതുപോലെയാണ്. അവരുടെ അന്താളിപ്പും ബേജാറും ഫോണിലൊക്കെ കണ്ട് അങ്ങനെ തോന്നും, ദീനാകെ പൊളിഞ്ഞു. ദീൻ പൊളിയുകയില്ല സഹോദര. കിതാബിന്റെയും സുന്നത്തിന്റെയും വ്യക്തമായ തെളിവുകളുടെ പിൻബലം ദീനിലുണ്ട്. എനിക്കിപ്പോ തിരിയാതെ പോയത് അത് നിന്റെ പഠിപ്പൊന്ന് കുറഞ്ഞു പോയതുകൊണ്ടാണ്, എന്റെ ബുദ്ധിക്ക് ഒരു കേട് വന്നുകൊണ്ട്. ചിലപ്പോൾ എന്റെ പാപങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ശുഭത്തുകൾ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, അവനിലേക്ക് തൗബ ചെയ്യൂ, അള്ളാഹുവിന്റെ കിതാബ് തദബ്ബുറോടെ ഉറ്റാലോചിച്ച് പാരായണം ചെയ്തു ചെയ്യൂ. വിവരമുള്ളവരോട് പോയി ചോദിക്കൂ എന്താണിത്, ഇതിന്റെ വസ്തുത എന്താണെന്ന്. അപ്പോ അള്ളാഹുവിന്റെ ദീൻ ഇതാണ് ഹക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹക്കിൽ നിന്ന് തെറ്റിയാൽ അള്ളാഹു പിന്നീട് അവരുടെ കൽബുകളെ തെറ്റിച്ചു കളയും. ഹക്ക് സ്വീകരിക്കാതിരുന്നാൽ, ദുനിയാവിന്റെ താല്പര്യങ്ങളുടെ പേരിൽ ഹക്ക് തള്ളിക്കളഞ്ഞാൽ പിന്നീട് അള്ളാഹു അവർക്ക് നൽകാൻ എന്താണ്? വാസ്കന ഹശക്ക്, അള്ളാഹു അവരുടെ സംശയ കൽബിൽ തീരാത്ത സംശയവും അന്താളിപ്പും ഖിദ്ലാനും അള്ളാഹു അവരെ കൈവിട്ടു. അള്ളാഹു കൈവിട്ടവന് പിന്നെ വഴി കാണിച്ചു കൊടുക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ ഹുദ അവൻ കാണിച്ചു തരുന്ന സന്മാർഗം അതാണ് സന്മാർഗം. كما قال تعالى ഇതുപോലെ ആണ് അല്ലാഹു പറഞ്ഞു ഫലം അസാഗു അസാഗ അല്ലാഹു ഖുലൂബഹും അവർ തെറ്റിയപ്പോൾ അല്ലാഹു അവരുടെ കൽബിനെ തെറ്റിച്ചു കളഞ്ഞു അല്ലാഹു ഫാസിഖുകളെ നിർമാർഗ്ഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സൂറത്തുൽ അൻആമിൽ ആയത്ത് വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനു ബിഹി അവല മറ വനദറുഹും ഫീ തുഗിയാനിഹിം യഅമഹൂൻ വനുഖല്ലിബു നാം മറിച്ചിട്ട് കളയും അഫ്ഇദതഹും വഅബ്സാറഹും അവരുടെ കൽബുകളും അവരുടെ കാഴ്ചകളും നേർക്ക് നേരം കാണാനും നേർക്ക് നേരെ ചിന്തിക്കാനും കഴിയുകയില്ല. എന്താ കാരണം? കമാലം യുഅ്മിനു ബിഹി അവല മറ ആദ്യം ഇത് കിട്ടിയപ്പോൾ അവർ വിശ്വസിക്കാത്തത് കാരണത്താൽ വനദറുഹും ഫീ തുഗിയാനിഹിം യഅമഹൂൻ അവരെ അവരുടെ തുഗിയാനിൽ അവരുടെ അക്രമത്തിൽ വിഹരിക്കാൻ നാം വിട്ടുകളയും. അക്രമത്തിൽ വിഹരിക്കാൻ നാം വിട്ടുകളയും. അള്ളാഹു ബലാലത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم لك اسلمنا وبك امننا وعليك توكلنا واليك انبنا وبك خاصمنا نعوذ بعزتك لا اله الا انت ان تضلنا انت الحي الذي لا يموت والجن والانس يموتون اذ قال الله برنيكم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ومن يشاقق الرسول ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിച്ചാൽ വയത്തബിഅ മിം ബഅദി മാ തബയ്യന ലഹുൽ ഹുദ സന്മാർഗം എന്താണെന്ന് അവൻ വ്യക്തമായതിനു ശേഷം വയത്തബിഅ അവൻ പിൻപറ്റുകയും ചെയ്താൽ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം ആ മുഅ്മിനുകളിൽ ആദ്യം ഉൾപ്പെടുന്നതാരാ? നബിയിൽ നിന്ന് നേരിട്ട് തീണ്ടി കെട്ടുപഠിച്ച അവിടുത്തെ സഹാബത്താണ്. അൽ മുഅ്മിനീൻ അവരുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല അവൻ തിരിഞ്ഞടുത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. അഥവാ നരകത്തിലിട്ട് നാം അവനെ കരിച്ചു കളയും. അതെത്ര മോശമായ സങ്കേതമാണ്. നഊദു ബില്ലാഹി മിൻ ജഹന്നം. ഇതുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞത് വല്ലാഹു ലാ യഹ്ദി അൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ഫാസിഖുകളായ ഖൗമിനെ ഇതായത്തിലാക്കുക. അതുകൊണ്ട് ഫിസ്ഖിനെ വളരെ സൂക്ഷിക്കണം. ഫാസിഖായി പോവുക, തെമ്മാടിയായി പോവുക എന്നതിനെ വളരെ സൂക്ഷിക്കണം. അല്ലാഹു കുഫറിന്റെ തൊട്ടടുത്ത് പറഞ്ഞത് ഫുസൂഖിനെയാണ്. വലക്കിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കും അൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കും അൽ കുഫറ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹും റാശിദൂൻ. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അതിർവരമ്പ് ലംഘിച്ച് പുറത്തേക്ക് പോവുക, മുറിച്ചു പോവുക. അതുകൊണ്ടാണ് എലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുവൈസിഖ് എന്ന് വിളിച്ചത്. ചെറിയ ഫാസിഖാണ് ആര്? എലി. എന്റെ സ്വഭാവം എന്താ? തുരന്നു പോവുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു പോവുക എന്നത് പാടില്ലാത്തതാണ്. ഫിസ്ഖാണെന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞ പല തെറ്റുകളുണ്ട്. വൻ പാപങ്ങളെല്ലാം ഒരു മനുഷ്യനെ ഫാസിഖാക്കി കളയും. കള്ളസാക്ഷ്യം അത് ചെയ്യുന്നവനാരാണ്? ഫാസിഖാണ്. അള്ളാഹുന്റെ കിതാബിൽ സൂറത്തുൻ നൂറിലുണ്ട്. അപ്പൊ ഇങ്ങനെ ചില തെറ്റുകൾ അതിനെ പ്രത്യേകം സൂക്ഷിക്കണം. അത് ചെയ്തവൻ പിന്നെ ഫാസിഖാണെന്നാണ് പറയുക. ഫാസിഖാണവൻ, ഫാസിഖ്. വ്യക്തമായ ഫിസ്ഖ്, പരസ്യമായ തെറ്റുകൾ, ഇതൊക്കെ ഫിസ്ഖിന്റെ അടയാളങ്ങളാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. عيسى عليه الصلاة والسلام പറഞ്ഞ സന്ദർഭം يا بني إسرائيل او إسرائيل മക്കളെ. إسرائيل ആരുടെ പേരാണ്? യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. ഇബ്രാഹിം عليه الصلاة والسلامന്റെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്ഹാഖ്. യാക്കൂബിനോട് വേറൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കൾ. അള്ളാഹു അവരെ യാ ബനി ഇസ്രായേൽ എന്ന് ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. യാ ബനി ഇസ്രായേൽ എന്ന് അള്ളാഹു പല ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. ഉദ്ഖുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല പിതാവിലേക്ക് അവരെ ചേർത്തി വിളിച്ചത് എന്തുകൊണ്ടാ? ഒരു തെമ്മാടിയായിട്ട് ഒരുത്തം നടക്കുമ്പോൾ ഒരു നല്ലൊരു ഉപ്പാന്റെ മോനാണെങ്കിൽ നമ്മൾ മോനെ എന്തോ പറയുന്നതാ, ഇന്നാളെ മോനാണ്, നീ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് അത് ഓർത്തിട്ടെങ്കിൽ അവൻ നന്നാവാൻ വേണ്ടി. എന്നതുപോലെയാണ് അള്ളാഹു ഇസ്രായേൽ മക്കളെ നിന്ന് അവരെ വിളിച്ചത്. ഇത്രയും നല്ല പിതാവിന്റെ മക്കളാണ് നിങ്ങൾ, നിങ്ങളിങ്ങനെ ആവരുത്. വലാത്ത കൂണു ഔവല കാഫിരുമ്പെ, ഈ ദീനിൽ ആദ്യം അവിശ്വസിക്കുന്നവർ കാഫറാകുന്നവർ നിങ്ങളാവരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ഇത് ഇതുപോലെയാണ്. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലരും പറയുന്നത് യഹൂദികൾ ദുൽമൻ, അന്യായമായി ഫിലസ്തീനുകളായ അറബികളായ മുസ്ലിമീങ്ങൾ ആട്ടിപ്പുറത്താക്കി അവർ സ്ഥാപിച്ച നാടിനെ അവർ ഇസ്രായേൽ എന്ന് പേര് വിളിച്ചു. നമ്മളങ്ങനെ പറയരുതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അതുകൊണ്ടാണ് ചില സമയത്ത് ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി പറയേണ്ടി വരും. നമ്മളങ്ങനെ പറയുന്നത് ഒഴിവാക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? ആ പേരിന് അതിന് യോഗ്യതയില്ല, ദുൽമാണ്, ദുൽമിന്റെ മേലാണ് അവർ ആ നാട് കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. കൂട്ടക്കൊലകൾ നടത്തി മുസ്ലിമീങ്ങളെ പുറത്താക്കിയിട്ടാണത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ ചില ആളുകൾ പിന്നെ ഇസ്രായേലിനെ ചീത്ത വിളിക്കും. ഹൂതികൾ യമനിൽ പഴച്ച കക്ഷികൾ, അവരുടെ പതാകയിൽ തന്നെ കാണാം അൽമൗത്തുലി ഇസ്രായേൽ, അൽമൗത്തുലി അമേരിക്ക. എടുക്കുന്ന പണിയൊക്കെ രണ്ടിനും അനുകൂലമായിട്ടുള്ളതാണ്, പക്ഷേ മുദ്രാവാക്യം ഇങ്ങനെയാണ് അൽമൗത്തുലി ഇസ്രായേൽ, ഇസ്രായേൽ നശിക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ ചീത്ത പോകുന്നത് ആർക്കാണ്? അള്ളാഹുവിൻ്റെ ഒരു നബി ഒരു റസൂലിനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത്, മറിച്ച് അവരുടെ യഹൂദികളുണ്ടാക്കിയ നാട് എന്നോ മറ്റുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് പണ്ഡിതന്മാരിൽ പലരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലി ഹഫദഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ. അപ്പോൾ ഈ ബനു ഇസ്രായേൽ എന്നാൽ ഇസ്രായേൽ മക്കളെ, ഈസാ നബി അവരോട് പറഞ്ഞു യ ബനി ഇസ്രായേൽ. ഈസാ നബിയാണ് ബനു ഇസ്രായേലിലെ അവസാനത്തെ റസൂൽ. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബി ആരാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് ശേഷം പിന്നീട് വന്ന നബിമാരൊക്കെ ബനു ഇസ്രായേലിലായിരുന്നു. ഇസ്മായിൽ നബിയുടെ, ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം ബാക്കി വന്ന നബിമാരെല്ലാവരും ബനു ഇസ്രായേലിലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ മുഹമ്മദ് നബി മാത്രമാണ് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയാണ് അറബികൾ. അതുകൊണ്ടാണ് ഉമ്മുൽ അറബ്, അറബികളുടെ ഉമ്മ ആരാ? ഹാജർ, ഹാജർ റളിയല്ലാഹു അൻഹ. അവരാണ് ആര്? അറബികളുടെ ഉമ്മ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്മായിൽ നബിയുടെ സംഭവവും സംസം കിട്ടിയ സംഭവമൊക്കെ പറഞ്ഞിട്ട് അബൂ ഹുറൈറ പറഞ്ഞു അതാണ് നിങ്ങളുടെ ഉമ്മ അറബികളെ, അതാണ് നിങ്ങളുടെ ഉമ്മ ആര്? ഹാജർ, ഹാജർ. എന്നാൽ ഇസ്ഹാഖ് നബി, ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറയിൽ ജനിച്ച മകനാണ് ആര്? ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്. അവരുടെ താമസം ഫിലസ്തീനിലായിരുന്നു, ഇസ്മായിൽ നബിയുടെ താമസം മക്കയിലായിരുന്നു. ബനു ഇസ്രായേലിൽ വന്നവരാണ് ബാക്കി നബിമാരെല്ലാവരും. ഇസ്മായിൽ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ബാക്കി ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ, യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് ബാക്കി നബിമാർ എല്ലാവരും. ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള നബിമാരൊക്കെ മൂസ, ഈസ, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, അതുപോലെ ഹാറൂൻ തുടങ്ങിയ നബിമാരെല്ലാവരും ബനു ഇസ്രായേലിൽ വന്നവരാണ്. അവരിൽ അവസാനത്തെ നബിയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് പറഞ്ഞു യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്. മുസദ്ദിഖൻ ലിമ ബൈന യദൈ മിനത് തൗറാത്ത്, എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും. മുബശ്ശറൻ ബിറസൂലി അസീം മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്നു പേരുള്ള റസൂലിനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിക്കൊണ്ടും വന്ന റസൂലാണ് ഞാൻ. യഅനി ഇബ്നു കസീർ പറയുന്നു ഇങ്ങനെ പറഞ്ഞാൽ എന്താ? അത്തൗറാത്ത് ഖദ് ബശ്ശറത് ബി വന മിസ്ദാഖു മാ അഖ്ബറത് അൻഹു. ഈശാ നബി പറഞ്ഞു തൗറാത്ത് എന്നെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്, തൗറാത്ത് പറഞ്ഞ കാര്യം സത്യപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വന മുബശ്ശുറും ബിമൻ ബഅദി, എനിക്ക് ശേഷമുള്ള ആളെക്കുറിച്ച് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുന്ന വ്യക്തിയാണ്. ആരാണ് എനിക്ക് ശേഷം വരുന്നത്? വഹുവ റസൂലുൻ നബിയുൽ ഉമ്മിയുൽ അറബിയുൽ മക്കി അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലും നബിയും ഉമ്മി അഥവാ അക്ഷരമറിയാത്ത അറബികളുടെ കൂട്ടത്തിലുള്ള അൽ മക്കി മക്കക്കാരനായ അഹ്മദ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഹുവ ഖാതമു അംബിയായി ബനി ഇസ്രായേൽ. ഇബ്നു കസീർ പറയുന്നു ബനു ഇസ്രായേലിലെ അവസാനത്തെ നബിയാണ് ആര്? ഈസ, ഖാതമു അംബിയായി ബനി ഇസ്രായേൽ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയായി അജ്മഈൻ, എല്ലാ നബിമാരിലും അവസാനത്തെ നബിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖാതമു അംബിയായി ബനി ഇസ്രായേൽ ഈസ നബിയാണ്. وقد اقام في ملئ في ملئ بني اسرائيل നോക്കണം, عيسى നബി ബനു ഇസ്രായേലിലെ ഒരു സംഘം ആളുകളുടെ നടുവിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. ആരെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുബശ്ശിറൻ ബിമുഹമ്മദിൻ വഹുവ അഹ്മദ് ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ അല്ലദീ ലാ റിസാലത ബഅദഹു വലാ നബുവ. മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു റിസാലത്തുമില്ല, നബുവത്തുമില്ല, ഇനൊരു റസൂലോ നബിയോ വരാനില്ല. അവിടുന്ന് പറഞ്ഞു ലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു നബിയില്ല. ഇത് അവസാനത്തെ ഉമ്മത്താണ്, നമ്മുടെ നബി അവസാനത്തെ നബിയാണ്. ഇനി നബിയാണെന്ന് പറഞ്ഞ് ആര് വന്നാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആര് നബിയാണെന്ന് പറഞ്ഞ് വന്നാലും, അവരും അവനെ പിൻപറ്റുന്നവരും കുഫാറുകളാണ്, ഈ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളാണ്. നമ്മുടെ മുൻഗാമികൾ സഹാബത്ത്, താബികൾ, ശേഷം വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരെല്ലാവരും അവരെ കണക്കിലെടുത്തിട്ടുള്ളത് ആ കൂട്ടത്തിലാണ്, കുഫാറുകളും മുർത്തദ്ദുകളുമായിട്ടാണ്. അല്ല, അവരല്ലാത്ത സാധാരണ അസലിയായ കാഫിറുകളെക്കാളും ഇസ്ലാമിന് ദ്രോഹം വരുത്തുന്നവരാണവർ. അസലിയായ കാഫിറുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം വരുത്തി വെക്കുന്നവരാണവർ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ പണ്ടുപണ്ടേ ഈ നാട്ടിലും അല്ലാത്തടത്തുമൊക്കെ അവരെ ഹജിർ ചെയ്തിട്ടുണ്ട്, അവരൊഴിവാക്കിയിട്ടുണ്ട്, അവരോടുള്ള സാമൂഹികമായ ബന്ധങ്ങൾ പോലും ബഹിഷ്കരിച്ചിട്ടുണ്ട്. അവരോടുള്ള സാമൂഹികമായ ബന്ധങ്ങൾ പോലും കാദിയാനികളോട് മുസ്ലിമീങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. കള്ള നബിമാരെയും അവരുടെ ആളുകളോട് മുസ്ലിമീങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് അതാണ്. അത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്, അത് തന്നെയാണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത്. അവരെ ഹജർ ചെയ്യുക തന്നെ വേണം, കാരണം അവർ ബാക്കി അസലിയായ കുഫാറുകളെ പോലെയല്ല, അവർ മുസ്ലിമീങ്ങൾക്ക് കടുത്ത ശർറുണ്ടാക്കി വെക്കുന്ന ആളുകളാണ്. അത് മുസ്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ അങ്ങനെ തന്നെയാണ് തുടർന്നു വന്നിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് നീങ്ങേണ്ടതും. ഇസ്ലാമിന്റെ മഖാസിദുകളോട് യോജിക്കുന്ന നിലപാടതാണ്, അവരുടെ ശർറത്രയും വലുതാണ്. അവർ ഈ നാട്ടിൽ നിന്നാണ്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കള്ള നബി വന്നത് ഇന്ത്യയിൽ നിന്നാണ്, പഞ്ചാബിലെ ഖാദിയാൻ എന്ന സ്ഥലത്ത് നിന്ന് മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി എന്ന ഖബീഹ് അൽ അയീൻ അയാൾ വന്നു. അവനുമായി സയ്യിദ് സനാഉല്ലാഹ് അൽ അമൃതസരി റഹിമഹുല്ലാഹ് അദ്ദേഹം മുബാഹല നടത്തുകയുണ്ടായി, സംവാദം നടത്തി, പിന്നീട് മുബാഹല നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന നടത്തി. മുമ്പ് സൂറത്ത് എടുക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ചതുപോലെ, കഴിഞ്ഞ സൂറത്തുകളിൽ, സൂറത്ത് ജുമായിലൊക്കെ നമ്മൾ വിശദീകരിച്ചതുപോലെ മുബാഹല നടത്തിയുണ്ടായി. ആരാണ്, ആരുടെ ഭാഗത്താണ് ഹക്ക്? എന്റെ ഭാഗത്താണ് ഹക്കെങ്കിൽ നീ ഇത്ര ദിവസം കൊണ്ട് മരിക്കട്ടെ, നിന്റെ ഭാഗത്താണ് ഹക്കെങ്കിൽ ഞാൻ ഇത്ര ദിവസം കൊണ്ട് മരിക്കട്ടെ. 40 ദിവസമായിരുന്നു അവർ മുബാഹല നടത്തിയെന്നാണ്. 40-ാമത്തെ ദിവസം ട്രെയിനിൽ അതിസാരം പിടിപെട്ട് ട്രെയിനിലൊക്കെ കക്കൂസിൽ ചത്തു എന്നാണ് ഈ മിർസ ഗുലാം. പിന്നീട് 40 കൊല്ലം സയ്യിദ് സനാഉല്ലാഹ് മുർതസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിക്കുകയുണ്ടായി. മഹാനായ കേരളത്തിലെ അമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഓർമ്മകളുടെ തീരത്തി കഥ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ സംഭവം, അറബ് നാടുകളിലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും അറിയപ്പെട്ടാണ് ഈ സംഭവം. ഈ ഇന്ത്യയിൽ നടന്ന ഈ സംഭവം അറബ് നാടുകളിലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും അറിയപ്പെട്ട സംഭവമാണ്, ഈ കള്ളനബിയും അവന്റെ അന്ത്യവും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. ലാ റിസാലത ബഅദഹു വലാ നബുവ വമാ അഹ്സന മാ ഔറദ അൽബുഖാരി അൽഹദീസ് അല്ലദീ ഖാല ബി. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഈ ഹദീസ് എത്ര നല്ല ഹദീസാണ്. നമുക്ക് എന്താണ് ഹദീസ്? ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നലി അസ്മാ, തീർച്ചയായും എനിക്ക് ചില പേരുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ചില പേരുകളുണ്ട്. അന അഹ്മദ്, അന മുഹമ്മദ്, ഞാനാണ് മുഹമ്മദ്. വ അന അഹ്മദ്, ഞാനാണ് അഹ്മദ്. വ അന അൽ മാഹി, ഞാനാണ് അൽ മാഹി. മാഹി എന്ന് പറഞ്ഞാൽ മായ്ച്ച് കളയുന്നവൻ. അല്ലദീ യംഹുല്ലാഹു ബിഹിൽ കുഫർ, എന്തുകൊണ്ടാണ് എനിക്ക് അൽ മാഹി എന്ന് പേര് കിട്ടിയത്? കാരണം എന്നെ കൊണ്ട് അല്ലാഹു കുഫറിനെ മായ്ച്ച് കളയും. അതുപോലെ വ അന അൽ ഹാഷിർ, ഞാനാണ് അൽ ഹാഷിർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹാഷിർ എന്ന പേരുണ്ട്, ഒരുമിച്ച് കൂട്ടുന്നവർ, ഒരുമിച്ച് കൂട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അല്ലദീ യുഹ്ഷറു നാസു അലാ ഖദമി, എന്റെ കാലിൽ, എന്റെ ഖദമിലാണ് ആളുകൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടുക. ഖദമിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഖിയാമത്ത് നാളിൽ ആദ്യം ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക. ആദ്യം ഖബറിൽ നിന്ന് പുറത്തേക്ക് വരികാരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീടാണ് എല്ലാവരും മഹ്ഷറിലേക്ക് വരിക. അതുകൊണ്ട് നബി പറഞ്ഞു എന്ത്? ഞാനാണ് അൽ ഹാഷിർ. വഅന അൽ ആഖിബ്, നബിയുടെ വേറൊരു പേരാണ് അൽ ആഖിബ്. ആഖിബ് എന്നാൽ അല്ലദീ ലൈസ ബഅദഹു നബി, അദ്ദേഹത്തിന് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഖിബ്, പിൻഗാമി ഒരു നബിയില്ല, അവസാനത്തെ നബി എന്ന അർത്ഥത്തിൽ ആഖിബ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേരുണ്ട് എന്ന് അവിടുന്ന് നമുക്ക് പറഞ്ഞിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സവിശേഷമായ പേരുകളാണ് ഇതെല്ലാം. ഒന്നാമത്തെ എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര നല്ല പേരാണത്. ഏത് മുഅ്മിനിന്റെ കൽബാണ് ആ പേര് കേട്ടാൽ കുളിർക്കാത്തത്? ഏത് മുഅ്മിനിന്റെ കൽബാണ് ആ പേര് കേട്ടാൽ സ്നേഹം കൽബിൽ നിറയാത്തത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല കുടുംബ പരമ്പരയിലാണ് ജനിച്ചത്. ഇത്ര നല്ല അർത്ഥമാണ് ആ പേരിന്. മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ ഹുമ്മിദ എന്ന വാക്കിനാണ് ഉണ്ടായിട്ടുള്ളത്. മഹ്മൂദ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ പേരാണെന്ത്? മുഹമ്മദ്. കാരണം മഹ്മൂദ് എന്നത് ഹമിദ എന്നതിന്റെ മഫ്ഊലാണ്. സ്തുതിക്കപ്പെട്ടു ആൾ, സ്തുതിക്കപ്പെടുന്ന നല്ല സ്തുത്യർഹമായ സ്വഭാവമുള്ള ആൾ എന്നാണ് മഹ്മൂദിന്റെ അർത്ഥം. ഹുമ്മിദ എന്നതിൽ നിന്നാണ് മുഹമ്മദ് ഉണ്ടായിട്ടുള്ളത്. ഹുമ്മിദ എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹമായ പ്രശംസകൾക്കർഹമായ ഖിസാലുകൾ, സ്വഭാവങ്ങൾ മാത്രമുള്ള നബി വ്യക്തി. അങ്ങനെയാണ് എന്തിന്റെ ഏത് പേരിന്റെ അർത്ഥം മുഹമ്മദ്. അതുപോലെ അഹമ്മദ്, അവിടുന്ന് അള്ളാഹുവിനെ ധാരാളമായി ഹംദ് ചെയ്യുന്ന നബിയാണ്. അള്ളാഹുവിനെ ധാരാളമായി ഹംദ് ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ബാക്കിയുള്ള പേരുകൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ, ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ് വന അഹമ്മദ് വൽ ഹാശിർ വൽ മുഖഫി വ നബിയുർ റഹ്മത്തി വത്തൗബ. ഞാനാണ് മുഹമ്മദ്, ഞാനാണ് അഹമ്മദ്, ഞാനാണ് ഹാശിർ. ഹാശിർ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നീടാണ്. മുഖഫി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം മുഖഫി എന്നാൽ അതിനുശേഷം വേറൊരു നബിയില്ല. മുഖഫി എന്നാലും അങ്ങനെ തന്നെയാണ്, അതിനുശേഷം പിന്നെ ഒരു നബിയില്ല. അവസാനത്തെ ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നബി റഹ്മ വത്തൗബ, തൗബയുടെയും റഹ്മത്തിന്റെയും നബി എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.